അപ്പൊ ഞാൻ അവന്റെ അഭിപ്രായം കേൾക്കുന്നതോടുകൂടി തന്നെ പ്രശ്നമുണ്ടാക്കുകയും അവനെ തള്ളിപ്പറയുകയും അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യും. അറിവില്ലായ്മ പലപ്പോഴും ഭിന്നിപ്പിനുള്ള കാരണമാണ്. എത്ര സ്ഥലത്ത് അങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. മസ്ജിദിന്റെ ഉള്ളിൽ ഒരുമിച്ച് നിസ്കരിച്ചിരുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരുത്തൻ ഒരു ദിവസം വന്ന് പറയുന്ന സൊഫ് മര്യാദക്ക് കെട്ടണം, നേരം പോലെ അടുപ്പിച്ച് കെട്ടണം എന്നൊരാൾ പറഞ്ഞാൽ ഇതേവരെ സൊഫ് അങ്ങനെ കെട്ടാതിരുന്ന ആൾക്കാർ രണ്ട് കക്ഷിയായി. ഞാൻ അത്രയും കാലം മസ്ജിദ് നിസ്കരിച്ച ആളല്ലേ, എന്നെ നിസ്കാരം പഠിപ്പിക്കാൻ വരണ്ട, ഞാനാണ് ഈ മസ്ജിദ് ഉണ്ടാക്കിയത്, ആകെ പ്രശ്നമായിരിക്കും. പിന്നെ രണ്ട് കക്ഷിയായി. എന്താണ് കാരണം? മറ്റാൾക്ക് പ്രശ്നം അയാളുടെ മനസ്സിലെ ഫസാദ് നീയത്ത് ആയിക്കൊള്ളണം എന്നില്ല, അയാളുടെ നീയത്ത് തെറ്റായതല്ല, ചിലപ്പോൾ അയാൾക്ക് അറിവില്ലാഞ്ഞിട്ടാണ്, അയാൾ പഠിച്ചിട്ടില്ല, അയാൾ ഈ വിഷയത്തിലെ തെളിവ് കണ്ടിട്ടില്ല, അയാൾ ഈ വിഷയത്തിൽ തെളിവ് എങ്ങനെ മനസ്സിലാക്കണമെന്നത് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും. ഈ രണ്ടാലൊരു കാരണമാണ് മുസ്ലിം ഉമ്മത്തിലെ ഭിന്നതകൾ സൃഷ്ടിക്കപ്പെടാനുള്ള അടിസ്ഥാനപരമായ കാരണം. ഇതിന് കീഴിൽ വേറെ കുറേ കാരണങ്ങളുണ്ട്. ഒന്നല്ലെങ്കിൽ നീയത്ത് മോശമാണ്, അതല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ടാണ്. നീയത്ത് മോശമാണെങ്കിൽ അവന് പരലോകം പറഞ്ഞ് ഓർമ്മപ്പെടുത്താം, മോനേതാ പരലോകം വരാനുണ്ട്, അള്ളാഹുന്റെ അടുക്കൽ നീ മറുപടി തരേണ്ടി വരും. അറിവില്ലാത്തവനാണെങ്കിൽ അവന് പഠിപ്പിച്ചു കൊടുക്കാം. ഇതാണ് ഈ രണ്ട് കാര്യത്തിനുള്ള പരിഹാരം. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യത്തിനുമുള്ള പരിഹാരം ഓരോ നിസ്കാരത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹു നമ്മെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഓരോ നിസ്കാരത്തിലും പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ സിറാത്തൽ മുസ്തഖീമിലാക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാക്കണമേ, രണ്ടു കൂട്ടരുടെ മാർഗത്തിലാക്കരുത് എന്നാണ്. ആരെ രണ്ടു കൂട്ടർ? ഒന്ന്, അള്ളാഹുവേ നിന്റെ കോപം ലഭിച്ച കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിൽ നീ ആക്കരുത്. എന്റെ ഈ കോപിക്കപ്പെട്ടവരുടെ പ്രത്യേകത, അവർ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ അവരുടെ മനസ്സിലെ നീയത്ത് സമ്മതിക്കുന്നില്ല. യൂതന്മാര് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവർക്ക് ഹക്ക് എന്താണ് എന്ന് അറിയാം, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ അവരുടെ മനസ്സിലെ നീയത്ത് സമ്മതിക്കുന്നില്ല. അവർ ദുൽമ് ചെയ്ത ആളുകളാണ്. അള്ളാഹുവെ എന്നെ ദുൽമ് ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. രണ്ടാമത്തെ വിഭാഗമാരാണ് വലദ്ദാലീൻ, വഴികേടിലായ ആളുകളാണ്. അവരാരാണ്? നസാറാക്കളാണ്. എന്താ അവർക്ക് പറ്റിയത്? അവരറിവില്ലാതെ ഇബാദത്ത് ചെയ്തവരാണ്. അള്ളാഹിനെ കുറിച്ച് പഠിക്കാതെ, ദീന് പഠിക്കാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ് എന്ന പേരിൽ പലതും ചെയ്തു കൂട്ടി, പക്ഷെ ചെയ്തത് മുഴുവൻ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങളാണ്. അറിവില്ലാതെ ഇബാദത്ത് ചെയ്തു. നോക്കൂ നിങ്ങൾ, ഈ രണ്ട് പ്രശ്നത്തിനുമുള്ള മരുന്ന് എല്ലാ നിസ്കാരത്തിലും അള്ളാഹു നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അള്ളാഹു എന്റെ നീയത്ത് ശരിയാക്കണേ, അറിഞ്ഞിട്ടത് പിൻപറ്റാത്ത ജൂതന്മാരെ പോലെ നീ എന്നെ ആക്കരുത് റബ്ബേ, അങ്ങനെ ദാലിമീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തരുത് റബ്ബേ. രണ്ടാമത്തെ എന്താ പറയുന്നത്? വലദ്ദാലീൻ, അറിവില്ലാതെ പ്രവർത്തിച്ച് വഴികേടിലായിപ്പോയ നസാറാക്കളെ പോലെ റബ്ബെ നീ എന്നെ ആക്കരുത്, നീ എന്നെ അറിവില്ലാത്തവനാക്കരുത്, ദീനിൽ അറിവുള്ളവനാക്കണമേ. നോക്കൂ നിങ്ങൾ, വഴികേടിന്റെ ഭിന്നിപ്പിന്റെ പിളർപ്പുകളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനപരമായ രണ്ട് കാരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. അതാണ് മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ പോയിന്റ്. അതാണ് നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകൾ അത് ഉണ്ടാകാനുള്ള കാരണം രണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടു രൂപത്തിലുണ്ട്. ഇത് നമ്മൾ നന്നായി പഠിക്കേണ്ട വിഷയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടു രൂപത്തിലുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മസ്അല പഠിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഏതൊക്കെ തരം അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പഠിക്കലാണ് ആവശ്യം. ചില ആൾക്കാരോട് ചിലപ്പോൾ നിസ്കാരത്തിൽ കൈ അനക്കുന്നതിനെ കുറിച്ച് ഹദീസ് ഇങ്ങനെ ഉണ്ട്, ഇതിലിങ്ങനെ നിയമമുണ്ട്, അതിലെങ്ങനെ ഉണ്ട്, ഈ ഹദീസിന്റെ സനദിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതൊക്കെ അറിയാം. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിന്റെ വിശദാംശങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഒരാൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്, പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ ആവശ്യമുള്ളത്, അഭിപ്രായ വ്യത്യാസം എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയലാണ്, അതിന്റെ രൂപം എന്താണ് എന്ന് മനസ്സിലാക്കലാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടു രൂപത്തിലാണ്. ഒന്നാമത്തേത് ഖിലാഫുൻ മസ്മൂം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ച, നമ്മളിപ്പോൾ നേരത്തെ ആയത്തുകളിൽ കേട്ട, അല്ലാഹു വിലക്കിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, പാടില്ല എന്ന് പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്ത, അല്ലാഹു ശിക്ഷിക്കുമെന്ന് താക്കീത് നൽകിയ, പാടില്ലെന്ന് അല്ലാഹു വിലക്കിയ അഭിപ്രായ ഭിന്നതകൾ, അതാണ് ഖിലാഫുൻ മസ്മൂം എന്ന് പറയുന്നത്. എന്താണ് ഈ പറയുന്ന ആക്ഷേപിക്കപ്പെടുന്ന അഭിപ്രായ വ്യത്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ഷേപിക്കപ്പെടുന്ന അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ യോജിപ്പില്ലാത്ത, അതിന് അർഹതയില്ലാത്ത ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന അഭിപ്രായങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഭിന്നതകൾ, മോശമായ ഭിന്നത. ഞാൻ ഉദാഹരണത്തിലൂടെ പറയാം, അതിന് നിർവചനം പറഞ്ഞേക്കാൾ എളുപ്പമാണ്. ഉദാഹരണത്തിന് സഹോദരങ്ങളെ, ഒരു ദീനിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയാൻ അർഹതയുള്ളവർ പണ്ഡിതന്മാരാണ്. ദീനിന്റെ വിഷയങ്ങളിൽ സംസാരിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഫസ്അലു അഹലസ്സിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചു മനസ്സിലാക്കുക. അപ്പൊ ദീനിന്റെ വിഷയം സംസാരിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. പ്രത്യേകിച്ച് ദീനിൽ പുതുതായി ഉണ്ടാകുന്ന വിഷയങ്ങളാണെങ്കിൽ സാധാരണ പണ്ഡിതന്മാർ കൂടിയല്ല സംസാരിക്കേണ്ടത്. വലിയ അറിവുള്ള, ഇജ്തിഹാദിന് കഴിവുള്ള, ഗവേഷണ യോഗ്യരായ, ധാരാളം വിജ്ഞാനം നേടിയെടുത്തിട്ടുള്ള, ഖുർആനും അതിന്റെ തഫ്സീറും അതിലെ അഭിപ്രായ വ്യത്യാസങ്ങളും അതിലുള്ള വിശദീകരണങ്ങളും പഠിച്ച, ഹദീസുകൾ ധാരാളം പഠിച്ച, ഇസ്ലാമിലെ അടിസ്ഥാന നിയമങ്ങളായ ഉസൂലുൽ ഫിഖും ഉസൂലുൽ ഹദീസും അതുപോലെ അറബി ഭാഷയും ഒക്കെ പഠിച്ച്, ഇങ്ങനെ ദീനിന്റെ വിജ്ഞാനങ്ങൾ കൊണ്ട് നിറഞ്ഞ വലിയ വലിയ പണ്ഡിതന്മാർ, സമുദ്ര സമാനമായ വിജ്ഞാനമുള്ള ആളുകൾ, അവരാണ് ദീനില് പുതിയ വിഷയങ്ങളോ മറ്റോ വന്നാൽ അതിലെന്തെങ്കിലും സംസാരിക്കേണ്ടത്. ആ വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കേണ്ട പണ്ഡിതന്മാരല്ലാതെ സാധാരണക്കാരായ ആളുകളോ മതവിദ്യാർത്ഥികളായ ആളുകളോ പ്രാസംഗികന്മാരോ ഒരു ഖതീബന്മാരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ നേതാക്കന്മാരോ രാഷ്ട്രീയക്കാരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അവർ ഇത്തരം വിഷയത്തിൽ, മതവിഷയത്തിൽ സംസാരിച്ചു എന്ന് വിചാരിക്കുക, അവരെ കൊണ്ടൊരു അഭിപ്രായം വേറെ ഉണ്ടായി എങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം അള്ളാഹു വിലക്കിയ അഭിപ്രായ വ്യത്യാസമാണ്. കാരണം എന്താ, അള്ളാഹു അനുവദിച്ച ആളുകളല്ല ഈ വിഷയത്തിൽ സംസാരിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എടുത്തു നോക്കിയാൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് ഏതോ ഒരു ജാഹിലായ മനുഷ്യൻ, വിവരമില്ലാത്തൊരുത്തൻ, ഖുർആൻ മര്യാദക്ക് ചിലപ്പോൾ വായിക്കാൻ പോലും അറിയുന്നുണ്ടാവില്ല, അവൻ ഏതോ ഇന്റർനെറ്റിൽ നോക്കി, അപ്പോൾ എന്തോ കണ്ട്, ഒരു ഹദീസ് കണ്ട്, ഉടനടി അത് അവിടെ വന്ന് പ്രസംഗിച്ചു, പ്രശ്നമാക്കി ആകെ. ഇങ്ങനെ എത്രയെത്ര ഭിന്നിപ്പുകൾ, ഒരു വിഷയത്തിൽ സംസാരിക്കാൻ അർഹതപ്പെട്ട ആളുകൾ സംസാരിക്കാതെ അനർഹരായ ആളുകൾ, മതവിദ്യാർത്ഥികളോ അതിൽ പ്രാസംഗികരോ ഒക്കെ ആയ ആളുകൾ, അവർ സംസാരിക്കുകയും അതിലൊരു പുതിയ അഭിപ്രായം ഉണ്ടാക്കുകയും ചെയ്യുക. അങ്ങനെ കുറെ ആൾക്കാർ അവൻ്റെ ഒപ്പം, എന്ത് അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം കൂടാൻ ആളുണ്ടാവും. നമ്മുടെ നാട്ടിൽ പല ഉമ്മാനെ തല്ലിയാലും രണ്ടാൾക്കാരുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതേപോലെ ദീനിന്റെ വിഷയത്തിൽ ഇങ്ങനത്തെ എന്ത് അഭിപ്രായം പറഞ്ഞതിനൊപ്പം ആൾക്കാരുണ്ടാവും, ആളെ കിട്ടാത്ത പ്രശ്നമില്ല. അപ്പൊ ദീനിന്റെ വിഷയത്തിൽ പറയാൻ പാടില്ലാത്ത, സംസാരിക്കാൻ അർഹതയില്ലാത്ത ആളുകൾ സംസാരിക്കുകയും അങ്ങനെ ഭിന്നത ഉണ്ടാവുകയും ചെയ്താൽ ആ ഭിന്നത മോശമായ ഭിന്നതയാണ്, പാടില്ലാത്തതാണ്, അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത അഭിപ്രായ വ്യത്യാസമാണത്. ഉദാഹരണത്തിന് പിന്നെ ഒരിക്കൽ ഒരു ചങ്ങാതി, അദ്ദേഹം ഈദ് ഖുതുബ പ്രസംഗിക്കുന്നതിന് വേണ്ടി ഒരു നാട്ടിലേക്ക് പോയി. അങ്ങനെ അവൻ അത് പ്രസംഗിക്കാൻ പോകുന്നതിന് മുന്നേ സഹീഹ് മുസ്ലിമിലെ ഹദീസ് എടുത്തു നോക്കി. അപ്പൊ സഹീഹ് മുസ്ലിമിലെ ഈദ് ഖുതുബയെ കുറിച്ചുള്ള അധ്യായങ്ങളിലിടക്ക് ഒരു ഹദീസ് അതാ കാണുന്നു. എന്താ ഹദീസിലുള്ളത്? നിങ്ങൾ 3 ദിവസത്തിൽ കൂടുതൽ ഉദ്ഹയ്യത്തിന്റെ ഇറച്ചി വീട്ടിലെടുത്തു വെക്കാൻ പാടില്ല. ഇവൻ അവിടെ പോയി അത് പ്രസംഗിച്ചു, ആ ഹദീസിൽ വന്നിരിക്കുക 3 ദിവസത്തിൽ കൂടുതൽ ഉദഹിയത്തിന്റെ ഇറച്ചി എടുത്തേക്കാൻ പാടില്ല, എല്ലാവരും 3 ദിവസത്തിനുള്ളിൽ തന്നെ തീർത്തോളണം. കേട്ട ആൾക്കാർ ഇത് ആദ്യമായിട്ട് കേൾക്കാണല്ലോ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. പരിശോധിച്ചു നോക്കിയപ്പോൾ എന്താണ്, അതിന്റെ തൊട്ടുതാഴെ തന്നെയുണ്ട് ആ വിധി, പിന്നീട് ദുർബലമാക്കപ്പെട്ട വിധിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലെ ആദ്യകാലത്ത് പറഞ്ഞ വിധിയാണ്. അപ്പൊ ഇവൻ ഹദീസ് കാണുകയും ഉടനടി എടുത്തു ചാടി ഒരു തീരുമാനം പറയുകയും പണ്ഡിതന്മാർ അതിലെന്താണ് പറഞ്ഞത് എന്നോ ഒന്നും പരിശോധിക്കാതെ തീരുമാനം പറയുകയും ചെയ്തതോടുകൂടി അന്ന് നാട്ടിൽ 2 ടീമായി. ഒരു വിഭാഗം ദാ ഹദീസിലുണ്ടല്ലോ, വേറൊരു വിഭാഗം എന്താ നമ്മളത് കേൾക്കുകയാണല്ലോ, 2 വിഭാഗമായി. നോക്കൂ നിങ്ങൾ, ദീനിന്റെ വിഷയത്തിൽ ഉദാഹരണം പറഞ്ഞുതരാൻ, ഇതിനേക്കാൾ ഗൗരവമുള്ളതാണ് നാട്ടിൽ നടക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ. നാട്ടിൽ എന്തെങ്കിലും കോടതി വിധി ഉണ്ടായാൽ, രാഷ്ട്രീയ പാർട്ടിയിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായാൽ, എന്ത് വിഷയം ഉണ്ടായാലും എഴുതാൻ തീരുമാനമായിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവൻ എന്താണ് പഠിച്ചത്, ദീന്റെ വിവരം എന്താണുള്ളത്, ഒന്നുമില്ലെങ്കിലും എല്ലാത്തിലും സംസാരിക്കുന്ന ആളുകൾ. അങ്ങനെ സംസാരിക്കും 2 ടീമാവും, എന്നിട്ട് തർക്കിക്കന്നെ അതങ്ങ് ഓൻ എഴുതും, പിന്നെ അതിൻ്റെ അടിയിൽ കമന്റ്, കമന്റ് മേലെ കമന്റ്, പിന്നെ തർക്കം. ഇങ്ങനെ ഭിന്നത, സംസാരിക്കാൻ അർഹതയില്ലാത്ത, ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കാൻ യോജിപ്പില്ലാത്ത ആളുകൾ സംസാരിച്ചുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പാടില്ലാത്ത അഭിപ്രായ വ്യത്യാസമാണ്. അള്ളാഹു വിലക്കിയ അഭിപ്രായ വ്യത്യാസമാണ്. പലപ്പോഴും ഇത് ദീനിന്റെ കാര്യത്തിൽ ഇങ്ങനെ കാണാറുള്ളൂ. വേറെ ഏതെങ്കിലും വിഷയത്തിൽ അങ്ങനെ അറിവില്ലാത്തടുത്ത് സംസാരിച്ചു നോക്കട്ടെ. ഇപ്പൊ നമ്മൾ ആരെങ്കിലും പറയണം, പിന്നെ ഫേസ്ബുക്കിൽ പോയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരാൾ എഴുതി വെക്കാൻ, പാരസെറ്റമോൾ പനിക്കൊന്നും പറ്റുന്ന മരുന്നല്ല, എന്താ എന്റെ വിവരം, ഏയ് ഞാൻ നമ്മള് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവും, ഞാൻ ഏതോ സൈറ്റ് കണ്ടതാണ് എന്ന് പറഞ്ഞാൽ അവന്റെ അഭിപ്രായം ആളുകൾ എങ്ങനെയിരിക്കും പരിഗണിക്കുക? അതിൽ സംസാരിക്കേണ്ടത് അറിവുള്ള ഡോക്ടർമാരാണ്, മെഡിസിൻ പഠിച്ച ആൾക്കാരാണ്, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്, സാധാരണക്കാരായ ആൾക്കാരല്ല. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ വീടുണ്ടാക്കാൻ നിൽക്കണം, വീടുണ്ടാക്കുന്ന സമയത്ത് എഞ്ചിനീയർ പ്ലാനൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുത്തൻ അങ്ങ് കയറി വന്നു, അവേ ഇതിങ്ങനെ എടുത്താൽ ശരിയാവൂല, ഇവിടെ കൂടെ കാറ്റടക്കൂല, അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് ഒരുത്തൻ, ഒരു വിവരമില്ലാത്ത ഒരുത്തൻ സംസാരിച്ചാൽ ആരെങ്കിലും അതിന് പരിഗണന കൊടുക്കോ? എല്ലാ വിഷയത്തിലും ഇങ്ങനെ, ദീനിന്റെ കാര്യത്തിലൊഴികെ. ദീനിന്റെ കാര്യത്തിൽ ആർക്കും സംസാരിക്കാം, ആർക്കും എന്തും പറയാം എന്ന അവസ്ഥയാണ്. എല്ലാവരും അഭിപ്രായം പറയാം, അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം ഉണ്ടാക്കുക, അങ്ങനെ അതിന്റെ പേരിലൊക്കെ ഭിന്നിക്കുക. ഇത് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ശക്തമായി വിലക്കിയ അഭിപ്രായ വ്യത്യാസമാണ്. അതിന് ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കാണാം. സഹാബികൾ ഒരിക്കൽ ഒരു യാത്ര പോയി. ആ യാത്രക്കിടയിൽ ഒരാൾ, അയാളുടെ സഹാബിമാരിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു കല്ല് വന്നുകൊണ്ടു, അങ്ങനെ തലയിൽ മുറിവ് പറ്റി, ചോരൊലിക്കാൻ തുടങ്ങി. രാത്രി അദ്ദേഹം കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ജനാബത്ത് സംഭവിച്ചു. സുബ്ഹ് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോൾ അദ്ദേഹം ഒപ്പമുള്ള ആളുകളോട് പറഞ്ഞു, എന്റെ തലയിൽ മുറിവുണ്ട്, അതുകൊണ്ട് എനിക്ക് വുളു എടുക്കാതിരിക്കാൻ വല്ല ഉദറും നിങ്ങൾ കാണുന്നുണ്ടോ? വുളു ഒഴിവാക്കാൻ വല്ല വകുപ്പുണ്ടോ? കണ്ട ആൾക്കാർ പറഞ്ഞു, ഏയ് നിനക്ക് യാതൊരു ഒഴിവുകഴിവില്ല, വുളു എടുക്കന്നെ വേണം, നീ കുളിക്കുക തന്നെ വേണം. വുളു എടുക്കല്ല, കുളിക്കുക, ജനാബത്താണല്ലോ, ജനാബത്തുള്ളത് കൊണ്ട് എനിക്ക് കുളിക്കണം, കുളിക്കാതിരിക്കാൻ തയമും ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ? ഒപ്പം വന്ന ആൾക്കാർ ഒരേ പറ്റൂല, കുളിക്കന്നെ വേണം എന്നാണ്. അങ്ങനെ അയാൾ കുളിച്ചു, രക്തം വാർന്നൊലിച്ച മനുഷ്യൻ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിവരം അറിഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടുന്ന് പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അവരാ മനുഷ്യനെ കൊന്നുകളഞ്ഞിരിക്കുന്നു, അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ. നോക്കണം, സഹാബികളായ ആളുകളാണ് ഇവർ, റസൂലുള്ളാനെ നേരിട്ട് കണ്ട ആൾക്കാർ. നിസ്കാരത്തിലെ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു എന്ന് റസൂലുള്ളാന്റെ മറുപടിയാണിത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നമാ ശുഫാ ശിഫാഉൽ ഐ അസ്സുആൽ, അവർക്കറിയില്ലെങ്കിൽ അവർക്ക് ചോദിച്ചുകൂടായിരുന്നോ? അറിവില്ലായ്മക്കുള്ള മരുന്ന് ചോദിച്ചു മനസ്സിലാക്കലാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ എടുത്തു നോക്കൂ, എത്രയെത്ര ആളുകൾ, ചിലവർക്ക് ഫാത്തിഹ മര്യാദക്ക് ഓതാൻ അറിയില്ല. ഒരിക്കൽ ഈ പറഞ്ഞ വലിയ വലിയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും സംസാരിക്കുകയും, അയാൾ പറ്റൂല, ഇങ്ങനെ പറ്റൂല എന്നൊക്കെ പറയുന്ന ആളുകളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ അരികിൽ പോയിരുന്നു, ഖുർആൻ ഓതുന്നത് തെറ്റാണ്, ഓതുന്നതിൽ പലതും അബദ്ധങ്ങളാണ്, അവന്റെ പേര് മര്യാദക്ക് അറബിയിൽ എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവന് പറ്റൂല. അങ്ങനെയുള്ള ആളുകളാണ് ദീനിന്റെ വലിയ വലിയ കാര്യങ്ങളിൽ വിഷയം അഭിപ്രായം പറയുന്നത്, തീരുമാനം പറയും. അവന്റെ തെളിവെന്താ? ഞാൻ ഇന്ന സൈറ്റിൽ പോയി കണ്ടു, ഇന്ന സൈറ്റ് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടു, ഗൂഗിൾ അടിച്ചു നോക്കിയപ്പോൾ കണ്ടു, ഇതൊക്കെ തെളിവ്. ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിനെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഭിന്നിപ്പിക്കുക എന്നത് സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭിന്നിപ്പിന്റെ ആളുകളുടെ അള്ളാഹു ശക്തമായി താക്കീത് നൽകിയവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അറിവില്ലാത്ത കാര്യത്തിൽ സംസാരിക്കുന്നത് പലരും അവസാനിപ്പിച്ചാൽ, ലേ സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം, ലൗ സകതൽ ജാഹിൽ ലസഖത്തൽ ഖിലാഫ്, അറിവില്ലാത്ത വിഡ്ഢികൾ സംസാരമൊന്ന് നിർത്തിയിരുന്നെങ്കിൽ ഭിന്നിപ്പ് അവിടെ അവസാനിക്കുമായിരുന്നു, ആൾക്കാർ ഭിന്നിക്കൂലായിരുന്നു. പക്ഷേ ജനങ്ങൾ എല്ലാവരും സംസാരിക്കാണ്, എല്ലാവരും പറയാണ്, എല്ലാവരും പറയുന്നത് എല്ലാവരും കേൾക്കുകയാണ്. അപ്പോൾ ഭിന്നിപ്പ് കാരണമാകുന്ന, മോശമായ ഭിന്നിപ്പിന് കാരണമാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒന്ന് ഇതാണ്, സംസാരിക്കാൻ അനുവാദമില്ലാത്തൊരു സംസാരിക്കാം, അങ്ങനെ ഭിന്നിപ്പുണ്ടാവുക. അത്തരം സന്ദർഭങ്ങളിൽ സഹോദരങ്ങളെ, ഈ വിവരമില്ലാത്ത ആളുകൾ അവരുടെ വർത്തമാനത്തിന് ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അതാണ് അതിനുള്ള മരുന്ന്. നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നതിനനുസരിച്ച് അവൻ എൻ്റെ ബാത്തിൽ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കും. ആളുകൾ പലപ്പോഴും അവനെന്താ പറയുന്നത് കേൾക്കട്ടെ, ഇവനെന്താ പറയുന്നത് കേൾക്കട്ടെ, അതൊന്ന് കേൾക്കട്ടെ, ഇതൊന്ന് കേൾക്കട്ടെ, ഇങ്ങനെ എല്ലാം കേൾക്കാൻ തയ്യാറായി ചെവി ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ കൂടെ റോട്ടിലൂടെ പോകുമ്പോൾ ഒരു ഭ്രാന്തനായ ഒരുത്തിന് ഇങ്ങനെ സംസാരിക്കേണ്ടത് വിചാരിക്കുക, എന്താണുള്ള പരിഹാരം? അവനെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ നടന്നാലോ, കുറച്ച് ഞാൻ നിർത്തിപ്പോയിക്കോളും. എന്നാൽ രണ്ടാൾ പോയി നിന്ന് കഴിഞ്ഞാലോ, അവന് വീണ്ടും ആവേശമായി, വീണ്ടും സംസാരിക്കും. ഇതേപോലെയാണ് ഇന്നത്തെ കഥ. ദീനിന്റെ കാര്യത്തിൽ സംസാരിക്കാൻ ഒരർഹതയില്ലാത്ത ആളുകൾ വരെ ദീനിൽ സംസാരിക്കുകയും ഭിന്നിപ്പുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് കാണാം. സഹോദരങ്ങളെ, ഭിന്നിപ്പിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ പറഞ്ഞ ദീനിൽ സംസാരിക്കേണ്ട പണ്ഡിതന്മാരല്ലാത്തവർ സംസാരിക്കുന്നതാണ്. അപ്പൊ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്ലാസ് എടുക്കണ, ഞാൻ ക്ലാസ് എടുക്കാം, അപ്പൊ ഇയാൾ പണ്ഡിതനാണെന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത്? അല്ല. പണ്ഡിതന്മാരെന്നാൽ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ നല്ല വിജ്ഞാനമുള്ള പ്രായമെത്തിയ പണ്ഡിതന്മാരുണ്ട്. ഖുർആനും ഹദീസും ധാരാളമായി പഠിച്ച, മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന, അവരുടെ ഇമാമുമാരായി പരിഗണിക്കപ്പെടാവുന്ന ആളുകൾ, അങ്ങനെ ഒരു പണ്ഡിത വിഭാഗം കുറച്ചാളുകൾ എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിലുണ്ടാവും. നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെ നാട്ടിൽ പണ്ഡിതന്മാരെ മുട്ടിട്ട് അടക്കാൻ പറ്റുന്നില്ല. എല്ലായിടത്തും പണ്ഡിതന്മാരാണ്, എല്ലാവരും പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരെന്നാൽ അവർ കുറച്ച് ആൾക്കാരുണ്ടാവും, ആ പണ്ഡിതന്മാർക്ക് കീഴിലേക്ക് പോവുക എന്നതാണ് ഇതിനുള്ള പരിഹാരങ്ങളിൽപ്പെട്ടത്. അതല്ലെങ്കിൽ സഹോദര, തെറ്റായ ഭിന്നതകളിൽപ്പെട്ട മറ്റൊരു രൂപം, ഒന്ന് ഞാൻ പറഞ്ഞു ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കാൻ പാടില്ലാത്ത ആൾ സംസാരിക്കുക. രണ്ടാമത്തെ ഒരു ഉദാഹരണം, ദീനിൽ വ്യക്തമായ തെളിവ് വന്ന വിഷയത്തിൽ അതിനെതിരെ സംസാരിക്കുക. വ്യക്തമായ ഖുർആനിൽ ആയത്തുണ്ട്, വ്യക്തമായ ഹദീസിലെ തെളിവുണ്ട്, എന്നിട്ട് അതിനെതിരെ പറയാം. അവന്റെ ബുദ്ധി കൊണ്ടോ, അവന്റെ ഹവ കൊണ്ടോ, അവന്റെ നാട്ടുനടപ്പനുസരിച്ചോ, അവൻ ഇത്രയും കാലം പറഞ്ഞതനുസരിച്ചോ, അവൻ ഇത്രയും കാലം മനസ്സിലാക്കിയതനുസരിച്ചോ, ഖുർആനിലും ഹദീസിലും വ്യക്തമായ തെളിവ് വന്ന വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം, വ്യക്തമാണ്. വ്യക്തമായ തെളിവ് വന്ന വിഷയത്തിൽ എതിരെ സംസാരിക്കുക എന്നത് ദീനിൽ ഭിന്നിപ്പുണ്ടാകാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്, അത് മോശമായ ഭിന്നിപ്പുകളിൽ പെട്ടതാണ്. ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി ഒരു കാര്യം വന്ന് അതിനെതിരെ നിൽക്കുക എന്നത് ഗുരുതരമായ അവസ്ഥയാണ്, ചെറിയ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വലാ തകൂനൂ കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷവും ഭിന്നിച്ചുപോയ മുശ്രിക്കുകളെ പോലെ, കുഫാറുകളെ പോലെ, വേദക്കാരെ പോലെ നിങ്ങളാകാൻ പാടില്ല. അള്ളാഹുവിന്റെ വസിയ്യത്താണ്. സഹോദരങ്ങൾ, നമ്മൾ ഖുർആൻ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ നമ്മളിലെ ഭിന്നിപ്പുകൾ എത്രയോ കുറയായിരുന്നു. അതൊന്ന് മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വസിയ്യത്തുകൾ, അവന്റെ ഉപദേശങ്ങൾ നമ്മളൊന്ന് പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ, അപ്പോൾ വ്യക്തമായ തെളിവ് വന്ന് അതിനെതിരെ നിൽക്കും. ഉദാഹരണത്തിന് സംഗീതം, അത് നിഷിദ്ധമാണ് എന്നതിന് ധാരാളക്കണക്കിന് ഹദീസുകൾ തെളിവുണ്ട്. അപ്പോൾ ഒരാൾ പറയാൻ, ഏയ് ഈ ഹദീസൊക്കെ ഉണ്ടെങ്കിലും ഈ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ വ്യക്തമായി ഖുർആനിലും ഹദീസിലും വന്ന കാര്യത്തിനെതിരെ നിൽക്കുക. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജാറങ്ങൾ കെട്ടിപ്പൊക്കുന്നവർ ചെയ്യുന്നത് പോലെ, അതൊക്കെ കറാഹത്തേക്കൊള്ളൂ, ഇങ്ങനെയും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് തൊട്ടു മുൻപ് പറഞ്ഞ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ യഹൂദ നസാറാക്കൾക്ക് മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവരവരുടെ നബിമാരുടെ കബറുകളെ മസ്ജിദുകളാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ റസൂലുള്ളാഹിന്റെ വാക്ക് ഇവിടെ ഉണ്ടായിരിക്കെ അതിനെതിരെ നിൽക്ക, ഇത് തെറ്റായ ഭിന്നതയാണ്, അള്ളാഹു ശപിച്ച, അള്ളാഹു ആക്ഷേപിച്ച ഭിന്നതകളിൽ പെട്ടതാണ്, പാടില്ല, അനുവാദമില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഹവയുടെ അടിസ്ഥാനത്തിൽ, ദേഹേച്ഛയുടെ അടിസ്ഥാനത്തിൽ, തന്റെ ബുദ്ധിയുടെയോ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ഖുർആനും സുന്നത്തിനെതിരെ നിൽക്കുക. ചിലപ്പോൾ തെളിവ് വ്യക്തമല്ല, പക്ഷേ അവന് മനസ്സിലായിട്ടുണ്ട് ഈ തെളിവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. ചിലപ്പോൾ തെളിവ് വ്യക്തമായിരിക്കില്ല, അവനറിയാം ഈ തെളിവ് അതിന്റെ ഉദ്ദേശം ഇതാണ് എന്ന് അവന് ബോധ്യപ്പെട്ടതിന് ശേഷവും ആ ഹക്ക് പിൻപറ്റാതിരിക്കുക, അതിനെതിരെ സംസാരിക്കുക. അവന്റെ ബുദ്ധി കൊണ്ടോ, എനിക്കെന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല, ഇത്ര ആളുകൾ അങ്ങനെയൊക്കെ പറയാറില്ലെന്നറിയ. ഇപ്പോഴും റസൂലുള്ളാഹിന്റെ ഹദീസ് വ്യക്തമായി വന്നാലും അതിനെതിരെ അവന്റെ ബുദ്ധി പറ്റിയില്ല, അവന്റെ തോന്നൽ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെതിരെ നിൽക്കുക, അത് സഹോദരങ്ങളെ അള്ളാഹു വിലക്കിയ കടുത്ത ശിക്ഷ, താക്കീത് നൽകിയ ഗുരുതരമായ പിഴവുകളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, വുദു എടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അൽ വുദുഉ മിമ്മാ മസ്സത്തിന്നാർ, തീ സ്പർശിച്ച വേവിച്ചു കഴിച്ച ഭക്ഷണങ്ങൾ അത് കഴിച്ചാൽ വുദു എടുക്കണം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞു കൊടുത്തു. ഈ വിധിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പിൽക്കാലത്ത് പിന്നെ ബാധകമായിട്ടുണ്ടോ എന്നതിൽ പ്രത്യാസമുണ്ട്. റസൂലുള്ളാഹി ഹദീസുകളിൽ ചർച്ചയാണ്. മുന്നിലിരിക്കുന്ന ഒരാൾ, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഹദീസിന് എതിരാവുക എന്നതാണ്. മുന്നിലിരിക്കുന്ന ഒരാൾ ഇത് കേട്ടപ്പോൾ അയാൾ ചോദിച്ചു, അദ്ദേഹം ചോദിച്ചു, അന തവദ്ദഉ മിനൽ ഹമീം, ചൂടുവെള്ളം കുടിച്ചാലും വുദു എടുക്കണോ എന്നൊരു ചോദ്യം. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറഞ്ഞു, യബ്ന അഖി ഇദ സമിഅത ഹദീസൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തദ്രിബ് ലഹു മസല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നീ കേട്ടാൽ പിന്നെ അതിന് എതിരെ നീ ഉദാഹരണവും ബുദ്ധിയും നിന്റെ ന്യായങ്ങളും കൊണ്ടുവരാൻ പാടില്ല. അബൂ ഹുറൈറ അള്ളാന്റെ ഉപദേശം നോക്കൂ. നിങ്ങൾ നമ്മൾ എത്ര ആളുകൾ അങ്ങനെ, ചില ആളുകൾക്ക് സ്ത്രീകൾക്ക് കൈയൊടുക്കാൻ പാടില്ല, അതല്ലെങ്കിൽ ഇഖ്തിലാത്തിന്റെ വിഷയം പെണ്ണുങ്ങളായിട്ട് കൂടി അന്യ സ്ത്രീകളുമായി കൂടിക്കലരാൻ പാടില്ല, അതല്ലെങ്കിൽ ഹിജാബിന്റെ കാര്യം, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ഏ അതൊക്കെ പിക്കാലഘട്ടത്തിലൊന്നും ശരിയാവൂല. ഇങ്ങനെ സഹോദര അള്ളാഹുവിന്റെ കിതാബിനോ റസൂലുള്ളാഹിന്റെ സുന്നത്തിനോ നീ എതിരെ നിൽക്കരുത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായി വിലക്കിയ കടുത്ത മോശം ഭിന്നിപ്പുകളിൽ പെട്ടതാണ്. അത് നീ ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നീ ഓർക്ക, ഭിന്നിപ്പിനെ അള്ളാഹു എത്ര ശക്തമായിട്ടാണ് വിലക്കിയത് എന്ന കാര്യം. അപ്പൊ അതാണ് അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒന്നാമത്തെ രൂപം, മോശമായ അഭിപ്രായ വ്യത്യാസം, അള്ളാഹു വിലക്കിയ അഭിപ്രായ വ്യത്യാസം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടാവും, അള്ളാഹു വിലക്കിയ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥപ്പോ അള്ളാഹു അനുവദിച്ച അഭിപ്രായ വ്യത്യാസം ഉണ്ടോന്നാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലതുണ്ട്. ഇസ്ലാമിൽ ഉണ്ടാകുമെന്ന് അള്ളാഹു അംഗീകരിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്ഷേപിക്കാത്ത ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതും നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും ഞാൻ പറഞ്ഞത് പാടില്ലാത്ത വിലക്കപ്പെട്ട അള്ളാഹു ശക്തമായി താക്കീത് ചെയ്ത അഭിപ്രായ വ്യത്യാസമാണ്. അറിവില്ലാത്ത ആൾ സംസാരിച്ചുണ്ടാവുന്നത്, അതല്ലെങ്കിൽ ദീനിലെ വ്യക്തമായ തെളിവിനെതിരെ സംസാരിക്കുക, അതിൽ ദീനിൽ വന്ന നിയമം അത് അവന്റെ ദേഹേച്ഛക്കനുസരിച്ച് അവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് എതിർക്കുക, ഇതൊക്കെ തെറ്റായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. എന്നാൽ അനുവദിക്കപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഖിലാഫുൻ സായിഖ് എന്ന് അറബിയിൽ അതിന് പറയാം. അനുവദിക്കപ്പെട്ട അഭിപ്രായ വ്യത്യാസം, അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേതാണ് അനുവദിക്കപ്പെട്ട അഭിപ്രായ വ്യത്യാസം? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ വ്യക്തമായ തെളിവ് വന്നിട്ടില്ലാത്ത, പിൽക്കാലഘട്ടത്തിൽ പുതുതായി ഉണ്ടായ വിഷയങ്ങളിൽ പരിഗണിക്കപ്പെട്ട പണ്ഡിതന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പണ്ഡിതന്മാർ, ഉലമാക്കൾ, പണ്ഡിതന്മാരായ ആളുകൾ അവർ പറഞ്ഞ അവർക്കിടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവാത്ത പിൽക്കാലത്തൊരു പുതിയ വിഷയം ഉണ്ടായി, ആ വിഷയത്തിൽ പണ്ഡിതന്മാർ, പരിഗണിക്കപ്പെടുന്ന പണ്ഡിതന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ നന്നായി ഓർക്കണം, സാധാരണക്കാരായ ഏതെങ്കിലും ഒരുത്തൻ പുറത്തു നിന്നിട്ട് ചായക്കടയിൽ നിന്ന് പറയുന്ന അഭിപ്രായം ഒന്നും പരിഗണിക്കേണ്ടതില്ല. മുസ്ലിം ഉമ്മത്തിലെ പരിഗണനീയരായ പണ്ഡിതന്മാർ, അവർക്കിടയിൽ ഇസ്ലാമിൽ ഉണ്ടായ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു വിഷയം, ആ വിഷയത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസം അള്ളാഹു അനുവദിച്ച അഭിപ്രായ വ്യത്യാസം. അതിന്റെ പേരിൽ പരസ്പരം കക്ഷികളായി തിരിയുകയോ ഭിന്നിക്കുകയോ നമ്മൾ പാർട്ടിയായി മാറുകയോ ചെയ്യേണ്ടതില്ല. അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്താ അതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹകമൽ ഹാകിമു ഫജ്തഹദ ഫഅസാബ ഫലഹു അജ്റാൻ, ഒരു മുജ്തഹിദായ ഒരു പണ്ഡിതൻ, ഒരു അറിവുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹം ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിൽ ഗവേഷണം നടത്തുകയും, അപ്പൊ ഗവേഷണം നടത്തുന്ന ഏത് വിഷയത്തിലാ? അല്ലേ റസൂൽ പറഞ്ഞ വിഷയത്തിൽ ഗവേഷണം ഉണ്ടോ? ഇല്ല. അതിൽ പിന്നെ ഗവേഷണത്തിന്റെ കാര്യമില്ല. നിസ്കാരം അഞ്ചു വഖ്ത് തന്നെയാണോ? ഗവേഷണം ഉണ്ടെങ്കിൽ അതിൽ ഗവേഷണം ഇല്ല, അത് അഞ്ചു വഖ്ത് തന്നെയാണ്, അതിൽ മാറ്റമില്ല, കുറക്കാനും പാടില്ല, കൂട്ടാനും പാടില്ല. എന്നാൽ പുതുതായി എന്തെങ്കിലും ഒരു വിഷയം വന്നു, ആ വിഷയത്തിൽ ഒരു മനുഷ്യ ഒരു പണ്ഡിതനായ ഒരാൾ അദ്ദേഹം ഗവേഷണം നടത്തുകയും ആ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുകയും അത് ശരിയാവുകയും ചെയ്താൽ ഫലഹു അജ്റാൻ, അയാൾക്ക് രണ്ട് പ്രതിഫലമുണ്ട്. എന്തിനാ രണ്ട് പ്രതിഫലം? പണിയെടുത്തതിനൊരു പ്രതിഫലം, ശരിയോട് യോജിച്ചതിന് ഒരു പ്രതിഫലം. അങ്ങനെ രണ്ട് പ്രതിഫലം. വഇൻ അഖ്തഅ ഫലഹു അജ്റുൻ വാഹിദ്, ഇനി അയാൾക്ക് തെറ്റുപറ്റി എന്ന് വിചാരിക്കുക എങ്കിൽ അയാൾക്ക് ഒരു പ്രതിഫലമുണ്ട്. എന്തിനാ ഈ ഒരു പ്രതിഫലം? അയാൾ എടുത്ത ഈ ഗവേഷണത്തിന്, സത്യം കണ്ടെത്തുന്നതിന് വേണ്ടി അയാൾ പരിശ്രമിച്ചതിന്. അങ്ങനെ പരിശ്രമിച്ചു, പക്ഷെ അയാൾക്ക് എന്തോ കാരണങ്ങൾ കൊണ്ട് ശരിയായ അഭിപ്രായത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒരു പണ്ഡിതനായ ഒരു മനുഷ്യൻ ഒരു ശരിയായ അഭിപ്രായത്തിലേക്ക് എത്തി, നമ്മൾ ചിലപ്പോൾ വിചാരിക്കുള്ളൂ എന്തുകൊണ്ടാണ് മജ്ഹബിന്റെ ഇമാമുമാർക്കുള്ള ഈ പ്രത്യാസം ഉണ്ടായത്. ഒന്നല്ലെങ്കിൽ അവർക്ക് തെളിവ് ലഭിച്ചിട്ടില്ല, അതല്ലെങ്കിൽ അവർക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ സനദ് സഹിയായിട്ടില്ല, ദഈഫായ ഹദീസാണ് അവർക്ക് കിട്ടിയത്, വേറെ ആൾക്ക് ചിലപ്പോൾ സഹിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കുന്നതിൽ ചിലപ്പോൾ അബദ്ധം പറ്റിയിട്ടുണ്ടാവും, അവർക്കത് മനസ്സിലാക്കുന്നതിൽ അബദ്ധം പറ്റിയിട്ടുണ്ടാവും. അപ്പൊ സഹോദരങ്ങളെ, പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാൾ അഭിപ്രായ ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തുകയും അയാൾക്ക് അതിൽ ശരി പറ്റുകയും ചെയ്ത രണ്ട് പുണ്യം. നബി എന്താ പറഞ്ഞത്? തെറ്റുപറ്റിയാൽ ഒരു പുണ്യമുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഒരു പുണ്യം ഉണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം, ആ ചെയ്ത കാര്യം ശരിയാണ്, അതൊരു കുറ്റകരമായ കാര്യമല്ല, അതുകൊണ്ട് അയാൾക്ക് ഒരു പുണ്യം വാഗ്ദാനം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവുന്ന ഒരു സംഭവത്തിലെ ഉദാഹരണം ഞാൻ പറയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സാബ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ബനു ഖുറൈള ഗോത്രത്തിന് നേരെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ സഹാബികൾക്ക് കൽപ്പന നൽകി. ബനു ഖുറൈള ഗോത്രത്തിന് നേരെ യുദ്ധത്തിന് പുറപ്പെടാൻ കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുസല്ലിയന്ന അഹദുൻ അൽഅസറ ഇല്ലാ ഫീ ബനി ഖുറൈള, നിങ്ങളിൽ ഒരാളും ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ അസർ നിസ്കരിക്കരുത്. അസർ ബാങ്ക്, അസർ അസറിന്റെ അദാന് കൊടുത്താലും നിങ്ങൾ അസർ ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ നിസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് കൽപ്പന കൊടുത്തു. സഹാബികളിൽ ചില ആളുകൾ അവർ പതുക്കെ യാത്ര ചെയ്തു, ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും പതുക്കെ യാത്ര ചെയ്തു. അങ്ങനെ ബനു ഖുറൈളയിൽ എത്തി ചില ആളുകൾ മഗ്രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ആസർ നിസ്കരിക്കുന്നത്. കാരണം എന്താ? നബി പറഞ്ഞിട്ടുണ്ട് ബനു ഖുറൈള എത്തിയിട്ടല്ലാതെ ആസർ നിസ്കരിക്കരുത്. അവർ പതുക്കെ അങ്ങനെ യാത്ര ചെയ്തു, അവിടെ എത്തിയതിന് ശേഷം മഗ്രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം ആസർ നിസ്കരിച്ചു. രണ്ടാമതൊരു വിഭാഗം, അവർ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസറും ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം വേറെയാണ്. അവർ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാനുള്ള കാരണം മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം എന്നുള്ള അർത്ഥത്തിലാണ്. അവർ വേഗതയിൽ കുതിരയോടിച്ചു പോയി, മദീനയിൽ നിന്ന് തന്നെ അവർ ആസർ നിസ്കരിച്ചു, എന്നിട്ട് വേഗതയിൽ പിന്നെ മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ്, അതിന്റെ സമയമാകുന്നതിന് മുൻപ് അവർ ബനു ഖുറൈലയിലേക്ക് എത്തി. ഒരു വിഭാഗം ബാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കരിച്ചു, ഒരു വിഭാഗം ബാങ്ക് കൊടുക്കുന്ന മുന്നേ തന്നെ മദീനയിൽ നിന്ന് നിസ്കരിച്ചു. നബി എന്താ പറഞ്ഞത്? ബനു ഖുറൈല എത്തിയിട്ട് നിസ്കരിക്കാൻ പാടില്ല. ഇതിന് സമാനമായ എന്തെങ്കിലും വിഷയം നമ്മളെ ആൾക്കാർക്കിടയിൽ എങ്ങാനും ഉണ്ടാകുന്നെങ്കിൽ എന്തായിരിക്കും കഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ ഈ പ്രശ്നം വന്നെത്തി. ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അവിടുന്ന് രണ്ടുപേരെ ആക്ഷേപിച്ചില്ല. മദീനയിൽ നിന്ന് അസർ നിസ്കരിച്ച് ബനു ഖുറൈലയിലേക്ക് പോയവരെയും റസൂലുള്ള ആക്ഷേപിച്ചിട്ടില്ല. ബനു ഖുറൈലയിൽ എത്തി മഗ്രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം അസർ നിസ്കരിച്ച ആൾക്കാരെ ആക്ഷേപിച്ചില്ല. കാരണം എന്താ? രണ്ട് വിഭാഗത്തിന്റെയും തെളിവ് ഒന്നുതന്നെയാണ്. ഒരു വിഭാഗം പറഞ്ഞു റസൂലുള്ള പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്, വേറെ വിഭാഗം നബി പറഞ്ഞ വാക്കെടുത്താൽ മതി. രണ്ട് വിഭാഗവും തെളിവ് സ്വീകരിച്ചത് ഒരേ ഹദീസിൽ നിന്നാണ്. ഈ അഭിപ്രായ വ്യത്യാസം തെറ്റായ അഭിപ്രായ വ്യത്യാസമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിക്കുമായിരുന്നില്ല, റസൂലുള്ള അവരെ ആക്ഷേപിക്കുമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആക്ഷേപിച്ചില്ല. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാം, ഒരു വിഷയത്തിൽ തെളിവുകൾ അവ്യക്തമായ വിഷയങ്ങളിൽ പുതുതായി ഉണ്ടായ മസ്അലകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കുന്നതിൽ വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണത്താൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ അഭിപ്രായ വ്യത്യാസം തെറ്റായ അഭിപ്രായ വ്യത്യാസമല്ല, അത് അള്ളാഹു ആക്ഷേപിച്ച അഭിപ്രായ വ്യത്യാസമല്ല, അതിന്റെ പേരിൽ രണ്ട് കക്ഷിയാവേണ്ട കാര്യമില്ല. അങ്ങനെ ഇസ്ലാമിൽ എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ രൂപത്തിൽ ധാരാളം കാണാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ സംഭവിച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം ചൊരിയാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ വാക്കുകൾ ഉപയോഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല. ഒരിക്കൽ സഹാബികളിൽ രണ്ടുപേർ അവർ ഖുർആൻ പാരായണം ചെയ്ത് അതിലെ അഭിപ്രായത്തിൽ, ഖുർആൻ നിങ്ങൾക്കറിയാം വ്യത്യസ്ത ഖിറാഅത്തുകളുണ്ട്, വ്യത്യസ്ത പാരായണങ്ങളുണ്ട്. ഒരാൾ ഒരു രൂപത്തിൽ പാരായണം ചെയ്തു, ഇപ്പൊ മറ്റാൾ പറഞ്ഞു നബി ഇങ്ങനെ ലോദന ഞാൻ കേട്ടിട്ടുള്ളത്, റസൂൽ എനിക്ക് കേൾപ്പിച്ചെന്ന് വേറെ രൂപത്തിലാണ്. ഇയാളെയും പിടിച്ചോണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ സഹാബി ചെന്നു. എന്നിട്ട് റസൂലിനോട് കാര്യം പറഞ്ഞു, നബിയെ നിങ്ങൾ എനിക്ക് ഓതി തന്ന രൂപത്തിലല്ല ഇയാൾ ഓതുന്നത്, ഞാൻ ഇയാളെ പിടിച്ചോടുന്നാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വെറുപ്പ് പ്രകടമായി. അവിടുന്ന് പറഞ്ഞു, കിലാകുമാ മുഹ്സിനുൻ, നിങ്ങൾ രണ്ടുപേരും ചെയ്തത് ശരിയാണ്. നോക്കി നിങ്ങൾ, കാരണം രണ്ടും തന്നെയാണ്, രണ്ടു വ്യത്യസ്ത ഖിറാഅത്താണ്. ഒരാൾ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അല എന്ന് പറയുന്നു, ഒരാൾ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയേണ്ടതില്ല. അതല്ലെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയങ്ങളിൽ ഒന്നാണ്, റുകൂഇന് ശേഷം കൈ കെട്ടുകയാണോ വേണ്ടത്, അതല്ല കൈ താഴ്ത്തിയിടാണോ വേണ്ടത്. രണ്ടുപേരും ആ വിഷയത്തിൽ സ്വീകരിച്ച തെളിവുകൾ ഏതാണ്ട് ഒരേ തെളിവുകളാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഇതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ ഒന്നാണ്, ഒരു നാട്ടിൽ മാസപ്പിറവി കണ്ടാൽ ലോകത്തെല്ലായിടത്തും മാസപ്പിറവിയായി സ്വീകരിക്കണോ, അതല്ല ഓരോ നാട്ടുകാരും പ്രത്യേകം പ്രത്യേകം മാസപ്പിറവി കാണണോ, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. രണ്ടുപേരും തെളിവ് സ്വീകരിച്ചിട്ടുള്ളത് ഏതാണ്ട് ഒരേ ഹദീസ് തന്നെയാണ്, രണ്ട് വിഭാഗത്തിന്റെയും തെളിവുകൾ ഏതാണ്ട് ഒരേ ഹദീസുകൾ തന്നെയാണ്. ഇതിന്റെ പേരിൽ പരസ്പരം ഭിന്നിക്കുകയോ ചീത്ത വിളിക്കുകയോ പിന്നെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ഇത് നമ്മൾ നന്നായി പഠിക്കേണ്ട കാര്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അനുവദിച്ച അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അനുവദിക്കാത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. അനുവദിക്കാത്ത അഭിപ്രായ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ജാഹിലിയങ്ങളായ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കി, അതല്ലെങ്കിൽ ഇസ്ലാമിലെ വ്യക്തമായ തെളിവിനെതിരെ സംസാരിച്ച് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. അനുവദിക്കപ്പെട്ട അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവ് വന്നിട്ടില്ലാത്ത വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിലാലിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകാത്ത അഭിപ്രായ വ്യത്യാസം ഒരുത്തൻ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരുത്തൻ മാസപ്പിറവിന്റെ നിയമം മുഴുവൻ പഠിച്ചിട്ട് ഹിജറ കലണ്ടർ എന്ന് പറഞ്ഞിട്ട് കലണ്ടർ ഉണ്ടാക്കി, അവൻ അവന്റെ അഭിപ്രായം ഉണ്ടാക്കി, പുതിയൊരു അഭിപ്രായം ഉണ്ടാക്കി, പണ്ഡിതന്മാർക്ക് ആർക്കും ഇല്ലാത്തൊരു അഭിപ്രായം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അതൊന്ന് കേട്ടോക്കാലോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇത് പണ്ഡിതന്മാരിൽ നിന്ന് വന്ന അഭിപ്രായ വ്യത്യാസമല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. മാസപ്പിറവിയുടെ വിഷയത്തിൽ ഉലമാക്കൾക്ക് പണ്ഡിതന്മാർക്കിടയിൽ, ഇസ്ലാമിലെ പണ്ഡിതന്മാർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസം അത് ശരി. എന്നാൽ ഒരുത്തൻ ഏതായാലും അഭിപ്രായത്തിൽ ഞാനൊരു അഭിപ്രായം പറയാം എന്ന് പറഞ്ഞിട്ട് അവനൊരു അഭിപ്രായം, ആ അഭിപ്രായം അവിടെ തന്നെ വെച്ചാൽ മതി, അതിങ്ങോട്ട് എടുക്കേണ്ടതില്ല. അത് ഈ പറഞ്ഞതിൽ കൂട്ടുകയില്ല, ഈ പറഞ്ഞതിൽ പരിഗണിക്കപ്പെടുകയില്ല. ഇപ്പൊ നാട്ടിലെ ആൾക്കാർ ഹിജറ കലണ്ടർ 200 വർഷത്തേക്കുള്ള കലണ്ടർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് അനുസരിച്ച് ജീവിച്ചാൽ മതി, ഉണ്ടാക്കിയ ആൾക്കാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകാത്ത, അവരാരും പറയാത്ത ഒരു അഭിപ്രായം ഏതെങ്കിലും ഒരുത്തൻ കൊണ്ടുവന്നാൽ അത് അഭിപ്രായമായി പരിഗണിക്കുകയോ അത് സ്വീകരിക്കുകയോ അത് ശ്രദ്ധിക്കുകയോ പോലും ചെയ്യേണ്ടതില്ല. അവിടേക്ക് ചെവി തന്നെ കൊടുക്കരുത്. നന്നായി ശ്രദ്ധിക്കണം നമ്മൾ ഈ കാര്യം. ദീനിന്റെ കാര്യം നമ്മൾ എവിടെയും പോയി കേൾക്കുക എന്നുള്ള സ്വഭാവം നിർത്തണം. ദീന് അതിന്റെ ആളുകളിൽ നിന്നാണ് കേൾക്കേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇമാം അൽ-ഔസാഇ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ഇൽഅബ് ബിമാ ശിഅത വലാ തൽഅബ് ബിദീനിക, നീ നിനക്ക് എന്തു വേണമെങ്കിലും കളിക്കാൻ എടുത്തോ, എന്തുകൊണ്ട് വേണമെങ്കിലും നീ കളിച്ചോ, പക്ഷേ നീ നിന്റെ ദീൻ കൊണ്ട് കളിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ തൗഫീഖാണിത്. ഇത് നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചില ആൾക്കാർ കാണാം, നിരീശ്വരവാദിന്റെ വർത്താനം കേൾക്കും, തനിച്ച ഖബർ പൂജകന്റെ വർത്താനം കേൾക്കും,